الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وسرها، أولها وآخرها وعلانيتها وسرها. أما بعد، سورة الممتحنة لتفسيرنا നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയും കൂടെയുള്ളവരും കൗമിനോട്, ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഇല്ല ഖൗല ഇബ്രാഹിം അലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക് വമാ അംലിക്കു ലക മിൻ അല്ലാഹി മിൻ ഷൈ ربنا عليك توكلنا واليك انبنا واليك المصير. ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉസ്വത്തുണ്ട് അഥവാ മാതൃകയുണ്ട്. ഇല്ല ഖൗല ഇബ്രാഹിമ ലിഅബീഹി, ഇബ്രാഹിം അലൈഹി സ്സലാത്തു വസ്സലാമിന്റെ വാക്കിലൊഴികെ. ഇല്ല ഖൗല ഇബ്രാഹിമ ലിഅബീഹി, അവിടുത്തെ പിതാവിനോടുള്ള, ഉപ്പയോടുള്ള ഇബ്രാഹിം നബിയുടെ വാക്കിലൊഴികെ, അഥവാ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. എന്താണ് ഉപ്പയോട് ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലഅസ്തഗ്ഫിറന്നലക്, ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അഥവാ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഐ ലൈസ ലകും ഫീ ദാലിക ഉസ്വ, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഐ ഫിൽ ഇസ്തിഗ്ഫാരി ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്നതിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അത് ചെയ്യരുത്. ഹാകദ ഖാല ഇബ്നു അബ്ബാസി വ മുജാഹിദ് വ ഖതാദ, ഈ തുടങ്ങിയ സഹാബികളും താബിഈങ്ങളുമൊക്കെ ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവന്റെ ഖുർആനിൽ തന്നെ വിലക്കിയിട്ടുള്ളതാണ്. മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീന വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. وما كان استغفار ابراهيم لابيه الا عن موعده وعدها اياه فلما تبين له انه عدو لله تبرأ منه ان ابراهيم لأواه حليم. سوره توبه الى الله برنو ما كان للنبي نبي صلى الله عليه وسلم كبار الله والذين امنوا മുഅ്മിനുകൾക്കും പാടില്ല, ഐ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടാൻ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നബിക്കോ നബിയുടെ കൂടെ നബിയിൽ വിശ്വസിച്ച മുഅ്മിനുകൾക്കോ പാടില്ല. വലൗ കാനു ഉലി ഖുർബ, ഈ മുശ്രിക്കുകൾ അടുത്ത ബന്ധുക്കളായാൽ പോലും, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ അഥവാ മുശ്രിക്കുകൾ നരകത്തിന്റെ ആളുകളാണ് എന്ന് വ്യക്തമായതിന് ശേഷം, ശരിക്കും നരകത്തിലെ ആളുകളാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മുഅ്മിനുകൾക്ക് അത് പാടില്ല. മുഅ്മിനുകൾക്ക് അറിഞ്ഞ കാര്യമാണ് മുശ്രിക്കുകൾ നരകത്തിലാണെന്ന്. അതുകൊണ്ട് മുശ്രിക്കായി മരിച്ചവന് വേണ്ടി ഇസ്തിഗ്ഫാർ പാടില്ല. ഇബ്രാഹിം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബു താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ സഹോദരനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, മാലം ഉൻഹാൻ, അള്ളാഹു എന്നത് വിലക്കാത്തിടത്തോളം. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിലക്കുകയുണ്ടായി. അപ്പൊ മുശ്രിക്കുകൾക്ക്, കുഫാറുകൾക്ക് വേണ്ടി അവർ മരണപ്പെട്ടാൽ ഇസ്തിഗ്ഫാർ പാടില്ല. അവർ ജീവിച്ചിരിക്കെ അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ ദുആ ചെയ്യാം. ഇത് അസ്ലിയായ കുഫാറുകളെ മുശ്രിക്കുകളെ കുറിച്ചാണ്. എന്നാൽ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാറുണ്ട്, ദാ മക്കള് ഏതെങ്കിലും സലഫി മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ ഉപ്പാനോട് ഉമ്മാനോടും പറയും മരിച്ചാ പിന്നെ നിങ്ങൾക്കൊണ്ട് ദ്വാ പോലും ചെയ്യുകയില്ല, കുഴിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അത് രണ്ട് നിലക്കാണ്. ഒന്ന്, ഇവർക്ക് പിന്നെ ദ്വാ എന്നുള്ള പരിപാടി ഒന്നുമില്ല, ദ്വാ ഒക്കെ നമുക്കാണ്. ദ്വാവും ദിക്റും സലാത്തും ഖത്തം തീർക്കലൊക്കെ നമുക്ക് മാത്രമുള്ളതാണ്, ഇവർക്കതൊന്നുമില്ല. ഇവരൊരു വരണ്ട ദീനിന്റെ ആളുകളാണ് എന്ന് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാറുണ്ട്. ഒന്നത് കളവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച എല്ലാ ദുആവും നമ്മൾക്കുമുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച സന്ദർഭങ്ങളിലുള്ള ദുആ എല്ലാം നമുക്കുണ്ട്. അവിടുന്ന് പഠിപ്പിക്കാത്ത ദുആ ഇല്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ഇല്ല. മുസ്ലിയാൾക്ക് പൈസ കൊടുത്ത് ദുആ അർപ്പിക്കലും ഇല്ല. രണ്ടാമത് ഈ പറയുന്നതിന്റെ ഇത് പറയാനുള്ള മറ്റൊരു കാരണം, നമ്മളൊക്കെ ഒന്നാകെ കാഫറും മുശ്രിക്കുമാണ്, നമ്മളൊക്കെ ഒന്നാകെ ഇസ്ലാമെന്ന് പുറത്തുപോയവരാണ് എന്നാണ് ഇത് ഇവര് പറയുന്നത് എന്ന് മുസ്ലിയാക്കന്മാർ സാധാരണക്കാരെ ധരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ഉള്ള മുസ്ലിമീകൾ ഒന്നാകെ കാഫറാക്കുക, മുശ്രിക്കാക്കുക എന്നതൊരിക്കലും അഹ്ലുസുന്നത്തിന്റെ ആളുകളുടെ സലഫികളുടെ ശൈലിയല്ല. മറിച്ച് ശിർക്ക് ഇന്നതാണ്, കുഫർ ഇന്നതാണ് എന്ന് വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക. അത് ചെയ്യുന്ന ആളുകൾ, കുഫറും ശിർക്കും ചെയ്യുന്ന ആളുകൾ മുശ്രിക്കുകളാണ്, കാഫറുകളാണ് എന്ന് പറയുക. പക്ഷേ അത് വ്യക്തികൾക്ക് ബാധകമാക്കുമ്പോൾ അതിനൊരുപാട് അതിന്റെ മുന്നേ ഒരുപാട് പടവുകൾ കടക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ അത് വ്യക്തികൾക്ക് ബാധകമാക്കാൻ പാടുള്ളൂ. മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുന്നവരും ഒരിക്കലും ഒരുപോലെയല്ല. പല ആളുകളും അവർ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടുകയുള്ളൂ എന്ന് പറയുന്നു. അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടുകയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ നല്ലവരായ ആളുകളും അവരെ ഞങ്ങളുടെ ഇടയിൽ വെക്കും. എങ്ങനെയാണ് ഇടയിൽ വെക്കുക? അള്ളാഹുവിനോട് തന്നെയാണ് തേട്ടം. ദുആ അള്ളാഹുവിനോട്, അള്ളാഹുവേ നീ തരണേ ഈ സാലിഹായ മനുഷ്യന്റെ ബറക്കത്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്തുകൊണ്ട് എന്ന് തേടുന്ന ആളുകൾ നമ്മൾ പറയും അത് ബിദ്അത്താണ്. അള്ളാഹുവിനോട് ദുആ അള്ളാഹുവിനോടായതുകൊണ്ട് അള്ളാഹുവേ തരണേ എന്നാണ് ചോദ്യം, റബ്ബിനോടാണ് ചോദ്യം. നമ്മൾ പറയും അത് ബിദ്അത്താണ്, തെറ്റാണ്, ചെയ്യരുത്, പക്ഷെ അത് ശിർക്കല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും പല നാടുകളിലുമുണ്ട്. അവർ അർത്ഥമറിയാതെ ചൊല്ലുന്ന മൗലിദിന്റെയും ബുർദയുടെയും അർത്ഥം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവർ ഞെട്ടിപ്പോകും. അവരിൽ പലരും ഇങ്ങനെ നബിയോട് ഇതിൽ തേടുന്നത് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. അവരത് ചെയ്യാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ തൗഹീദ് മനസ്സിലാക്കി പൂർണ്ണമായി മനസ്സിലാക്കിയവരുണ്ട്. അപ്പൊ ഇത് വ്യക്തമായി നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മാത്രം തേടുന്നവരും അള്ളാഹു അല്ലാത്തവരോടും നേർക്ക് നേരെ തേടുന്നവരും ഒരുപോലെയല്ല. എന്നാൽ വേറെ ചിലരാകട്ടെ, അവർ നമ്മൾ അള്ളാഹുവിന്റെ പടപ്പുകളോട് തേടും, അവരോട് ദുആ ചെയ്യാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്ന് ചില മുസ്ലിയാക്കന്മാരെ പോലെ അതേപോലെ പറയുന്നവരുണ്ട്. അവർ ചെയ്യുന്ന ശിർക്ക് തന്നെയാണ്, സംശയമില്ല. അവർക്ക് തൗഹീദിന്റെ തെളിവുകൾ, ശിർക്കിനെതിരെയുള്ള ഇസ്ലാമിന്റെ തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ശേഷം മാത്രമേ അവർക്ക് പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവരുടെ വിധി, കുഫറിന്റെ ശിർക്കിന്റെ വിധി വ്യക്തിപരമായി ബാധകമാകൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതും എങ്ങനെയാണിത് മുസ്ലിമീങ്ങൾ ഒന്നാകെ തക്ഫീർ നടത്തലാവുക? ഇതൊരിക്കലും മുസ്ലിമീങ്ങളെ കാപ്പറാക്കാനല്ല, മറിച്ച് ശിർക്ക് ചെയ്യുന്നവൻ ചെയ്യുന്നത് ശിർക്കാണ്, ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ്, കുഫർ ചെയ്യുന്നവൻ കാഫിറാണ് എന്നത് പറയൽ ദീനാണ്. അല്ലാഹു പറഞ്ഞതാണ്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിന് അറിഞ്ഞുകൊണ്ട് അറബി അറിയുന്ന, ഖുർആൻ അറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അറിയുന്ന, സഹീൽ ബുഖാരി ഖത്മ തീർത്തു എന്നൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. എന്നിട്ട് പച്ചക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുകയും തേടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവരൊന്നും നമ്മൾ ഇസ്ലാമിന്റെ കണക്കിൽ കൂട്ടിയിട്ടില്ല, യാതൊരു സംശയം വേണ്ട. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെ ഇസ്ലാമിന്റെ കണക്കിനോ മുസ്ലിമീങ്ങളുടെ കണക്കിനോ ഞങ്ങൾ കൂട്ടിയിട്ടേയില്ല, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. പറഞ്ഞു വരുന്നത് സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഒന്നാകെ, അല്ലെങ്കിൽ വെറും ഒന്നും അറബി ഒന്നും അറിയില്ല, അങ്ങനത്തെ പല മുസ്ലിയാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത്ര എത്ര ആളുകളുണ്ട്, ഒരു തലയിക്കെട്ടും യാസീനും കുറച്ച് ദ്വാവും, ഇത് മാത്രമാണ് അവരുടെ ആകെപ്പാടുള്ള സമ്പാദ്യം, അതിനെ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള എത്രയോ മുസ്ലിയാക്കന്മാരുണ്ട്, സംസാരിച്ചാൽ നമ്മോട് പലതും സമ്മതിക്കുന്നവർ. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെയും നമ്മൾ ഒരിക്കലും തക്സീർ നടത്തുന്നില്ല, കാഫിറാണെന്നോ മുശരിക്കാണെന്നോ പറയുന്നില്ല. ഇനി വ്യക്തമായ കുഫറും ചുരുക്കും പ്രചരിപ്പിക്കുന്ന ഇവരുടെ വകുപ്പ് ഏതാണെന്ന് അറിയുന്ന മുസ്ലിയാക്കന്മാരെ തന്നെ പരസ്യമായിട്ട് അവർ ഇന്നതാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോ അവരെ അന്യായികളായ ആളുകൾ പോലും നമ്മൾ ഇന്ന് അകന്നേക്കാം, നമ്മൾ പറയുന്ന കാര്യം കേൾക്കാതെ വന്നേക്കാം. അപ്പോ ഇങ്ങനെയാണ് തക്സീറിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അതിരുവിടാനോ എന്നാൽ വരണ്ടു പോകാനോ പാടില്ല. ഹക്ക് ഏതാണോ അത് അത് യഥാർത്ഥ നിലക്ക് സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു വന്നത് ഇങ്ങനെ പറയുന്ന നമ്മളെങ്ങനെ നമ്മുടെ മരിച്ചുപോയ മുസ്ലിമീങ്ങളായ നമുക്കറിയുന്നവർ മുസ്ലിമീങ്ങളാണെന്നാണ് അവരെ നമുക്ക് എങ്ങനെ തക്സീർ നടത്താൻ പറ്റും? ചുരുക്ക് ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് വ്യക്തമായി അറിയാത്ത എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മൾ മുസ്ലിമീങ്ങളായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് അതാ, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരുന്നു, അയാൾ നമ്മുടെ അസ്സലാമു അലൈക്കും പറയും, നമ്മൾ വാലൈക്കും അസ്സലാം എന്ന് പറയും. നമ്മൾക്ക് അയാൾ എന്താ ഏതാന്ന് അറിയോ? ഇല്ല, അയാൾ സലാം പറഞ്ഞു, അയാൾ മുസ്ലിമാന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, വാലൈക്കും അസ്സലാം എന്ന് പറയും. അതുപോലെ തന്നെയാണ് അങ്ങോട്ടും മുസ്ലിം പേരുള്ള, പേര് അറിയാം നമുക്ക് മുസ്ലിങ്ങളാണ്, പേരുണ്ട് നമുക്കറിയാം മുസ്ലിം, ബാക്കിയൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ അയാളുടെ വേഷം കൊണ്ട് നമുക്കറിയാം അയാൾ മുസ്ലിമാണ്, ബാക്കിയൊന്നും നമുക്കറിയില്ല. നമ്മൾ അയാൾ മുസ്ലിമായി കണക്കൂട്ടും, സലാം അലൈക്കും സലാം പറയും, അയാളോട് സലാം പറയും, അയാൾ സലാം പറഞ്ഞ മടക്കും, അയാളുടെ പിന്നിൽ നിസ്കരിക്കും, അയാൾ അർത്ഥം തിന്നും ഒക്കെ ചെയ്യും. എന്നാൽ അതല്ലാത്ത ആളുകൾ, വ്യക്തമായി ചുരുക്ക് ചെയ്യുന്നുവെന്ന് അറിയുന്ന ആളുകൾ, അവരോടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുക. ഏതുപോലെ അതാ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം അയാളുടെ പേര് ഒരു അയാളൊരു അയാളുടെ പേരൊരു ഒരു രാമനെന്നോ ഒരു കൃഷ്ണനെന്നോ മറ്റോ ആണ്. അയാൾ നമുക്ക് നേരത്തെ അറിയാം അയാളുടെ പേര് ഇന്നതാണ്, അയാൾ മുസ്ലിം അല്ല. അയാൾ റോട്ടിലൂടെ നടന്നിരുന്നു, ഇയാളെങ്ങാനും ഇന്നലെ ഷഹാദത്ത് വലിയ മുസ്ലിമായിട്ടുണ്ടാവോ എന്ന് വിചാരിച്ച് നമ്മളോട് സലാം പറയുമോ? ഇല്ലല്ലോ, ഇല്ല. കാരണം അയാളുടെ അസലതാണ്, അസലൻ അയാൾ കാഫറാണ്, അസലൻ അയാൾ മുശ്രിക്കാണ്. അതുകൊണ്ട് മുസ്ലിമായിട്ടുണ്ടാവോ എന്നുള്ള സംശയത്തിൽ അയാളോട് നമ്മൾ ഇസ്ലാമിന്റെ നിലപാട് സ്വീകരിക്കുകയില്ല. നേരെ തിരിച്ച് അതേപോലെ തന്നെ ഒരാളുടെ പേര് മുസ്ലിമിന്റെ പേരാണെന്ന് നമുക്കറിയാം, അയാളുടെ വേഷം ഇസ്ലാമിന്റെ വേഷം, വേറൊന്നും നമുക്ക് അയാളെ പറ്റി അറിയില്ല. അയാൾ ചിർക്കയുണ്ടാവുമോ എന്ന് സംശയിച്ചിട്ട് അയാളോട് എന്ത് നിലപാട് എടുക്കേണ്ടില്ല, ചിർക്ക ചെയ്യുന്ന ആളുകളോടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതില്ല. ഇതാണ് യഥാർത്ഥ ദീൻ. അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ള, വളരെ നല്ല, പ്രയാസമില്ലാത്ത ദീനിന്റെ നിലപാട് ഇതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, അസലിയായ കാഫിർ മുശ്രിഖ് അവർക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുകയില്ല. അതുപോലെ ശിർക്കുകളായിട്ടാണ് മരിച്ചത് എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകൾക്കും നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ അവരിൽ തന്നെ അവർക്ക് ആളുകൾ ഇസ്ലാമിന്റെ തെളിവുകൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ, ദീൻ അവർക്ക് എത്തിയിട്ടുണ്ടോ എന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ അവരോട് കുഫറിന്റെ ശിർക്കിന്റെ ആളുകളോടുള്ള നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ, അതിന്റെ പിന്നിലുള്ള പ്രയാസങ്ങൾ നീങ്ങും. ഫീസിനില്ല റബ്ബന അലൈക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞു, വമാ അംലിക്കു ലക മിൻ അല്ലാഹി മിൻ ഷൈ, വമാ അംലിക്കു ലക മിൻ അല്ലാഹി മിൻ ഷൈ, വമാ അംലിക്കു, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, എന്റെ മിൽക്കിലില്ല, ലക താങ്കൾക്ക്, മിൻ അല്ലാഹി മിൻ ഷൈ, അല്ലാഹുവിങ്കിൽ നിന്നൊന്നും താങ്കൾക്ക് വേണ്ടി ഞാൻ ഉടമപ്പെടുത്തുകയില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ സ്വീകരിച്ചവർക്ക് വേണ്ടിയല്ലാതെ ഒരു ഉപകാരവും ചെയ്യാൻ അള്ളാഹുവിന്റെ നബിമാർക്ക് പോലും സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ നബിമാർക്ക് പോലും സാധിക്കുകയില്ല. അവർ കുഫറിലാണ് അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിച്ചിട്ടില്ലേ, അവർ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തവരുടെ ബന്ധുക്കളായാൽ പോലും അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ബന്ധുക്കളായാൽ പോലും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധുക്കളായാൽ പോലും, അവനവന്റെ അമൽ മാത്രമേ അവനവനെ രക്ഷിക്കുകയുള്ളൂ. മൻ ബത്തഅ ബിഹി അമലു ലം യുസ്രഅ ബിഹി നസബുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലു, ആരുടെങ്കിലും അമൽ പതുക്കെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവന്റെ നസബ്, അവന്റെ തറവാട് അവനെയും കൊണ്ട് വേഗത്തിൽ പോവുകയില്ല. അമൽ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ. അമൽ നന്നായി, അയാൾ നല്ല കുടുംബത്തിലുമാണ് ജനിച്ചത് എങ്കിൽ ഖൈർ, അൽഹംദുലില്ലാ. അയാൾ വലിയ തറവാട്ടിലാണ് ജനിച്ചത്, പക്ഷെ അയാളുടെ അമൽ മോശമാണ്, അയാളുടെ തറവാട് അയാളെ രക്ഷിക്കുകയില്ല. ഒരാൾ വലിയ തറവാട്ടിലൊന്നുമല്ല ജനിച്ചത്, പക്ഷെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹുവിൽ അവന് വലിയ സ്ഥാനമുണ്ട്, ജനങ്ങൾക്കിടയിൽ അവന് സ്ഥാനമില്ലെങ്കിലും. അള്ളാഹുവിൽ ഏറ്റവും ഇക്റാമുള്ളത്, ബഹുമാനിക്കപ്പെടുന്നത് അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. ആയത്തിനെ കുറിച്ച് നമ്മൾ എത്ര ആലോചിച്ച് നോക്കണം. കാരണം ജനങ്ങൾ നോക്കൂ, ജനങ്ങൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാവും, ഇക്റാമാണ്. പണവും അതുപോലെ അധികാരവും ഒക്കെ ഒരാൾക്കുണ്ട്, ആരുമാണ് തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കൊരു ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാളാണ് നോട്ടിക്കോളൂ, ആള് ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ട്, മാനസിക നില തെറ്റിയാളാണ്, വലിയ സമ്പത്തിനുടമയാണ്, ആരെങ്കിലും അയാളെ ബഹുമാനിക്കോ? യഥാർത്ഥ ഒരു ഇക്റാം അയാൾക്ക് കിട്ടുകയില്ല. എന്നതുപോലെ യഥാർത്ഥത്തിൽ മനുഷ്യരിൽ പലരും ആഗ്രഹിക്കുന്ന ഇക്റാമാണ്, സമ്പന്നരാകാൻ പലരും ആഗ്രഹിക്കുന്നത് സമ്പന്നർക്ക് ഉള്ള ബന്ധങ്ങൾ, നല്ല നല്ല ആളുകൾ, അവരങ്ങോട്ടും ഇങ്ങോട്ട് ആളുകൾ ബഹുമാനിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്ദർശിക്കുന്നു, അവരുടെ ചടങ്ങുകൾക്ക് ഒരു പ്രൗഢിയുണ്ട്, അവരുടെ ആഘോഷങ്ങൾക്ക് ഒരു ഒരു നിലയും വിലയും ഉണ്ട്. ഇതൊക്കെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സഹോദര, നിനക്ക് ഇക്റാം വേണോ? അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ ഈ ലോകത്തും പരലോകത്തും നീ മുക്റമാണ്, നിനക്ക് അള്ളാഹു ആദരവും ബഹുമാനവും നൽകും ഇൻഷാ അല്ലാഹ്. പരലോകത്ത് ഇക്റാം, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വലുത്. അള്ളാഹുവിനെ നീ ധിക്കരിച്ചോ, അള്ളാഹു നിന്നെ അപമാനിച്ചു കളയും. അള്ളാഹു അപമാനിച്ചാൽ വമാ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു അപമാനിച്ചവനെ ആദരിക്കാൻ ആരുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞു, വമാ അംലിക്കു ലക മിൻ അല്ലാഹി മിൻ ഷൈ, റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക അൽമസീർ, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു واغفر لنا ربنا انك انت العزيز الحكيم. اور دعاء جيد ابراهيم نبيهم കൂടെ ഉള്ളവരും دعاء جيد, ربنا عليك توكلنا, ربേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ തവക്കുൽ ആക്കിയിട്ടുള്ളത്. عليك എന്നത് ആദ്യം പറഞ്ഞതുകൊണ്ട് എന്താ അർത്ഥം കിട്ടി? ഇയാക എന്നത് ആദ്യം പറഞ്ഞതുപോലെ അല്ലാഹുവേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ തവക്കുൽ ആക്കിയിട്ടുള്ളത്, ഭരമേൽപ്പിച്ചിട്ടുള്ളത്. കാരണം അതിന് വലിയ തവക്കുൽ ആവശ്യമാണ്. ഈ കൗമിനോട് അവർ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ല, ഞങ്ങൾ നിങ്ങൾ തമ്മിൽ ശത്രുതയാണ് എന്നൊക്കെയുള്ള അവരുടെ വാക്കിന് റബ്ബിനുള്ള വലിയ തവക്കുലുണ്ടെങ്കിൽ അത് സാധിക്കുകയില്ല. റബ്ബനാ അലൈക തവക്കൽന വഇലൈക അനബ്ന, അല്ലാഹു നിന്നിലേക്കാണ് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ളത്. ഇനാബ എന്ന വാക്കിൽ നിന്നാണ് അനബ്ന എന്നത് വന്നിട്ടുള്ളത്. ഇബാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് അൽ ഇനാബ, അള്ളാഹുവിന് മുന്നിൽ മുനീബുകളായിരിക്കുക, അവനിലേക്ക് കീഴൊതുങ്ങിയ, അവന് കീഴ്പ്പെട്ട, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവരായിരിക്കുക. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് അൽ മസീർ അഥവാ മടക്കം. ഇബ്നു കസീർ പറയുന്നു, ഐ തവക്കൽന അലൈക ഫീ ജമീഇൽ ഉമൂരി വസല്ലംന ഉമൂറന ഇലൈക വഫവ്വദ്നാഹ ഇലൈക വഇലൈക്കൽ മസീർ. അല്ലാഹുവേ നിന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളത്, നിന്നിലേക്കാണ് ഞങ്ങളെല്ലാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നിലാണ് സമർപ്പിച്ചിട്ടുള്ളത്, നിന്നിലേക്കാണ് തിരിച്ചു വരാനുള്ളത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തജ്അൽന, നീ ഞങ്ങളെ ആക്കി തീർക്കരുത്, ഫിത്നതൻ ലില്ലദീന കഫറു, ദീനിനെ നിഷേധിച്ച ആളുകൾക്ക് നീ ഞങ്ങളെ ഫിത്ന ആക്കരുത്, നീ ഞങ്ങളെ ഫിത്ന ആക്കരുത്. എന്താണ് ഞങ്ങളെ അവർക്ക് ഫിത്ന ആക്കല്ലേ എന്ന് പറഞ്ഞാൽ, അതിന് ചില തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ أنا تابع يدهم برينو عند أرقام لا تعذبنا بأيديهم ون الله أمركم أن ينقل شيكشي كرده ينقل شطر كلك كفار أغلق أن ينقل مغلل ينقل شيكشي كان أمرك أوسرم أمرك ينقل شيكشي كان نيبدين دا كرده ولا بعذاب من عندك فيقولوا لو كان هؤلاء على حق ما أصابهم هذا അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയും, അവരുടെ കയ്യാലെ ശിക്ഷയല്ല, നീ തന്നെ ഞങ്ങളെ ശിക്ഷിക്കുക. എന്നിട്ട് അവർ ഇങ്ങനെ പറയുക, ഇതാ ഇവര് ഹക്കിന്റെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഇവർക്ക് വരുമായിരുന്നില്ല എന്നവർ പറയാനും അല്ലാഹുവേ നീ ഇടവരുത്തരുത്. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് രക്ഷ തേടിയ കാര്യമാണ് ശമാതത്തുൽ അഅദാ. എന്താണ് ശമാതത്തുൽ അഅദാ? ശത്രുക്കൾ ഞങ്ങൾക്ക് നമുക്ക് പ്രയാസം ഉണ്ടാവുകയും എന്നിട്ട് അതിൽ ശത്രുക്കൾ സന്തോഷിക്കുകയും ചെയ്യുക. നമുക്ക് പ്രയാസം ഉണ്ടാവുകയും എന്നിട്ട് ശത്രുക്കൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാനെ വിദേശം പിടിച്ച് തിരിച്ചു വന്നപ്പോ കൗമ് പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജ്യേഷ്ഠ സഹോദരനായ അള്ളാഹുവിന്റെ നബിയായ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചല്ലോ, ദേഷ്യപ്പെട്ടു. അപ്പൊ ഹാറൂൻ നബി പറഞ്ഞ വാക്കുണ്ട്, വല തുഷ്മിത് ബിയൽ അഅദാ, നീ എന്നെ കൊണ്ട് ശത്രുക്കളെ സന്തോഷിപ്പിക്കരുതേ. കാരണം നമ്മളിങ്ങനെ ആയാൽ ആരും സന്തോഷിക്കും, ശത്രുക്കളെ സന്തോഷിക്കും. അപ്പൊ ശമാസത്തുൽ അഅദാ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഹക്കിന്റെ ആളുകളായേക്കാം, നമ്മൾ ഹക്കിന്റെ ആളുകളായിരുന്നേക്കാം, പക്ഷെ നമ്മുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയും അതിൽ ശത്രുക്കളെ സന്തോഷിക്കുകയും ചെയ്യുക. ഇത് വളരെ മോശമായ അവസ്ഥയാണ്. സലഫുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചില ആളുകളെ കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുന്നു, അവൻ ശത്രുക്കൾ അവനെ കൊണ്ട് സന്തോഷിക്കുക, ശമാതത്തുൽ അഅദാ വരാതിരിക്കാൻ അവൻ ദുആ ചെയ്യുന്നു, അതോടൊപ്പം ശമാതത്തുൽ അഅദാ ഉണ്ടാകാനുള്ള വടി അവൻ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതെങ്ങനെ? പാപങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് അള്ളാഹു എന്നെ കൊണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയേക്കും. അസ്സലല്ലാഹുൽ ആഫി, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. رسول الله صلى الله عليه وسلم دعائي للذان، اللهم إني أعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إني أعوذ بك من جهد البلاء. الله بلاء قند برياسة بدك برياسة بدك إن بريشنا لذين لن يعني نور رخشة دورن. ودرك الشقاء دور باقيم هذا كندو متندي ورين لذين لنو ദൗർഭാഗ്യം വരിക, ശക്കാവത്ത് വരിക. വസൂ ഇൽ ഖദാ, വിധി മോശമാവുക നമ്മുടെ കാര്യത്തിൽ, അതിൽ നിന്നും. വ ശമാതത്തുൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകൾ പലതും രക്ഷ തേടുന്ന പലതും തമ്മിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പരസ്പരം ബന്ധമുള്ളതാണ്. ഏതുപോലെ ഖൈർ ചോദിക്കുന്ന ഖൈറുകൾ തമ്മിൽ പരസ്പരം ബന്ധമുള്ളതുപോലെ നമുക്ക് ദൗർഭാഗ്യം ഉണ്ടാവുക, നമ്മൾ പരീക്ഷിക്കപ്പെടുക, നമ്മുടെ വിധി മോശമാവുക എന്നത് ശത്രുക്കൾ സന്തോഷിക്കുന്ന കാര്യമാണ്. അല്ലാഹു മിന്നാ അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ തയ്യിബ. പരസ്പര ബന്ധമുള്ളതാണ്. അല്ലാഹു, ഞാൻ നിന്നോട് നാഫിഅയ ഇൽമു ചോദിക്കുന്നു, ഉപകാരപ്രദമായ ഇൽമ്. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമൽ. ഒരാൾക്ക് ഇൽമുണ്ടെങ്കിൽ ഏതാണ് അല്ലാഹു സ്വീകരിക്കുന്ന അമൽ എന്നറിയാൻ സാധിക്കുള്ളൂ. എന്നിട്ടത് ചെയ്യാനും സ്വീകരിക്കപ്പെടാതെ ആയിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാനും എന്തു വേണം? ഇൽമു വേണം. ഒരു സുഖ തയ്യിബ, തയ്യിബായ റിസ്ഖ് ഏതാണ്? തയ്യിബ്, ഹലാലല്ലാത്തൊന്നും തയ്യിബല്ല, ഹലാലല്ലാത്തതൊന്നും തയ്യിബല്ല. അള്ളാഹു ഹറാമാക്കിയ റിസ്ഖാണോ ഭക്ഷണമാണോ അത് ഹബീസാണ്. തയ്യിബ് അത് ഹലാൽ തന്നെയാണ്. ഏതാണ് ഹലാൽ, ഏതാണ് തയ്യിബ്, ഏതാണ് ഹബീസ് തിരിച്ചറിയാൻ ഒരാൾക്ക് എന്ത് വേണം? ഇൽമു വേണം, സംശയമില്ല. മാത്രമല്ല ഒരാളുടെ ഭക്ഷണം നന്നായാലേ അയാളുടെ അമൽ നന്നാവുള്ളൂ. അയാളുടെ റിസ്ക് മോശമാണെങ്കിൽ അയാളുടെ അമൽ നന്നാവുകയില്ല, അയാളുടെ ബുദ്ധിക്ക് കേടുവരും, അയാളുടെ അമലുകൾക്ക് കേടുവരും. റിസ്ക് മോശമായ നഊദുബില്ല, അയാളുടെ മക്കളുടെ വരെ അങ്ങനെ ആയിപ്പോയേക്കാം. അയാൾ ഇതിൽ പോറ്റിയ ഹറാമിൽ വളർത്തിയ സന്താനങ്ങൾ വരെ മോശമായി പോയേക്കാം. അയാൾക്കത് പറലോകത്ത് അയാൾക്ക് ബുദ്ധിമുട്ടായേക്കാം. നസ്അലുല്ലാഹ അൽ ആഫിയ, അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമും متقبل عمله طيب رزقكم نلقوا مرايا آمين آمين. هذا هو الإمام قتادة بن دعامة أن تابعي إي آياتنا تفسير البرنو أي لا تظهرهم علينا ربنا لا تجعلنا فتنة للذين كفروا ഞങ്ങളുടെ റബ്ബെ കാഫിറുകളുടെ നീ ഞങ്ങളെ കാഫിറുകൾക്ക് ഫിത്നയാക്കല്ലേ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം നീ അവരെ ഞങ്ങൾക്ക് മുകളിൽ വിജയിപ്പിക്കുകയും എന്നിട്ട് ഫയഫ്തിനൂന ബിദാലിക യറൗന അന്നഹും ഇന്നമാ ദഹറു അലൈനാ ലിഹഖ്ഹും അലൈഹ് എന്നിട്ട് അവർ ഞങ്ങളെ അതുകൊണ്ട് അവർ ദ്രോഹിക്കുക. അവർ വിജയിക്കൂടി ചെയ്താൽ അവർ ഹക്കിലാണുള്ളത്, അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് അവർ കാണും. അതുപോലെ ഞങ്ങൾ പരാജയപ്പെട്ടാൽ അവർ ഫിത്നയിലാകും, ഞങ്ങൾ പരാജയപ്പെട്ടാൽ അവരെന്തിലാകും, ഫിത്നയിലാകും. അവർ വിചാരിക്കും ഞങ്ങൾ ഹക്കിലാണുള്ളത്, അവർ ബലാലത്തിൽ നിന്ന് ബലാലത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണമാകും. അതുപോലെ മറ്റൊരു തഫ്സീർ വിജയിക്കുകയും എന്നിട്ട് അവർ ഞങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുക. ഇതൊന്നും പരസ്പര എതിരല്ല, ഇതെല്ലാം ഫിത്ന എന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. റബ്ബന ലാ തജഅൽനാ ഫിത്നത ലില്ലദീന കഫറു. ബാക്കി എന്താണ്? വഗ്ഫിർ ലനാ റബ്ബനാ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. കാരണം പാപങ്ങളാണ് ഇതിന് കാരണമാവുക, നമ്മൾ ഫിത്നയിലാകാൻ നമ്മുടെ പാപങ്ങൾ കാരണമാകും. ഇപ്പൊ മഗ്ഫിറത്ത്, അത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനും അവന്റെ സത്രിനും ഏറെ ആവശ്യക്കാരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര എത്ര തവണയാണ് ഇസ്തിഗ്ഫാർ നടത്തിയത്, പാപമോചനം തേടിയത്. വഖ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയാണ് അസീസും ഹകീമും. അൽ അസീസ് എന്നാൽ അങ്ങേയറ്റത്തെ ഇജ്ജത്തുള്ളവൻ, ഒരിക്കലും ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഇജ്ജ പ്രതാപം അന്തസ് അവനാണ്. അൽ ഹകീം അവനാണ് ഹിക്മത്തും ഹുക്മും ഉള്ളവൻ, അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടതാണ് അവൻ ചെയ്തത്, ഒന്നും തെറ്റല്ല. അതുപോലെ ഹുക്മെല്ലാം അവന്റേതാണ്, അവന്റേതാണ് തീരുമാനം, അതല്ലാത്തതൊന്നും നടക്കുകയില്ല. ലഖദ് കാന ലകും ഫീഹിം ഉസ്വതുൻ ഹസനതുൻ ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വീണ്ടും, ലഖദ് കാന ലകും ഫീഹിം, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീഹിം അവരിൽ, അഥവാ ഇബ്രാഹിം നബിയിലും കൂടെ ഉള്ളവരിലും ഉണ്ട്, ഉസ്വതുൻ ഹസന, ഏറ്റവും നല്ല മാതൃക, നല്ല മാതൃക, ഉസ്വ മാതൃക. ലിമൻ കാന യർജു അല്ലാഹ വൽയൗമൽ ആഖിർ, ലിമൻ കാന ആരാണോ യർജു പ്രതീക്ഷിക്കുന്നത് അല്ലാഹ്, അല്ലാഹുവിനെ, വൽയൗമൽ ആഖിർ അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്നത് ആരാണോ അവർക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വന്ന യതവല്ല ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ഗനിയും ഹമീദുമാണ്. ആര് തിരിഞ്ഞുപോയാലും അള്ളാഹുവിന്റെ മുൽക്കിലോ അവന്റെ ഗനയിലോ ഒരു കുറവും വരാത്ത വിധം ഗനിയാണവൻ, ഹമീദാണവൻ, അവനെല്ലാ ഹംദിനും അർഹനാണ്. എത്ര തോന്നിവാസികൾ, കുഫാറുകൾ, ഫുസാഖുകൾ, ഫുജ്ജാറുകൾ ദുനിയാവിലുണ്ടായാലും അള്ളാഹു ഹംദിന് മാത്രം അർഹനാണ്. അള്ളാഹുവിന്റെ ഹിക്മത്താണ് പിടച്ചവനൊക്കെ പിടക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ്, ഹിദായത്തിലാകേണ്ടവനൊക്കെ ഹിദായത്തിലാകാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. എല്ലാത്തിനും അവന് ഹംദ് മാത്രമേ ഉള്ളൂ. നോക്കൂ, സ്വർഗക്കാര സ്വർഗത്തിനും നരകക്കാര നരകത്തിനും ആക്കി തീർക്കുന്ന രംഗം, അതിനെക്കുറിച്ച് സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ആ സൂറത്തിന്റെ അവസാനം എന്താണ്? വഖീൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വഖീൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാ ഹംദും എന്ന് പറയപ്പെട്ടു. അൽഹംദുലില്ലാഹി അള്ളാഹുവിന് ഹംദ് പറഞ്ഞ് അള്ളാഹു ഖൽഖ് തുടങ്ങിയതിനെ കുറിച്ച് പറയുമ്പോൾ ഹംദ് തുടങ്ങിയിട്ടുണ്ട്. ഖലഖ സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വൻ നൂർ, എല്ലാത്തിനെയും ആകാശഭൂമികളെ പടക്കുകയും ഇരുട്ടിനെയും വെളിച്ചത്തെയും ആക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു ഹംദ്. പടപ്പിന്റെ ഔവൽ അത് പറഞ്ഞപ്പോൾ അള്ളാഹു എന്തു പറഞ്ഞു? അൽഹംദുലില്ലാ. അവസാനം സ്വർഗക്കാരൻ സ്വർഗത്തിനും നരകത്തക്കാരൻ നരകത്തിനും ആക്കിയപ്പോഴും അൽഹംദുലില്ലാ, അള്ളാഹു ഹംദിന് മാത്രമാണ് അർഹൻ. ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്, ഫ فإن الله هو الغني الحميد. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. عسى الله الله ആക്കിയേക്കാം. عسى എന്നത് സാധ്യത പറയുന്ന വാക്കാണ്. عسى عسى أن يكون قريبا അടുത്തായേക്കാം. عسى الله أن يجعل بينكم അള്ളാഹു നിങ്ങൾക്കിടയിലാക്കി തീർത്തേക്കാം. വബൈന അല്ലദീന ആദൈതും മിൻഹും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത വെച്ച നിങ്ങളുടെ ശത്രുക്കളായ ആളുകൾക്കും നിങ്ങൾക്കും ഇടയിൽ അള്ളാഹു ആക്കി തീർക്കേക്കാം. മവദ്ദതൻ എന്താക്കി തീർത്തേക്കാം? മവദ്ദ സ്നേഹം. അഥവാ നിങ്ങളുടെ ശത്രുക്കളായിരുന്നവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരികയും മുസ്ലിമീങ്ങളാവുകയും ചെയ്താൽ ഫൈഖ്വാനുക്കും ഫിദ്ദീൻ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ നോക്കൂ, സ്നേഹവും വെറുപ്പും തീരുമാനിക്കാനുള്ള അള്ളാഹു പഠിപ്പിച്ച ഈ മാനദണ്ഡം അതാണ് ഏറ്റവും നല്ല മാനദണ്ഡം. ആളുകൾക്ക് ഇത് മോശമായ മാനദണ്ഡമായിട്ടാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മാനദണ്ഡം ഇതല്ലേ? പിന്നെ ആരെ നമ്മൾ സ്നേഹിക്കേണ്ടത്? പൈസ ഉള്ളവനെ. അള്ളാഹു അതാണ് പഠിപ്പിച്ചു. പൈസ കൂടിയവനെ സ്നേഹിച്ചോ, അതില്ലാത്തവനെ വെറുത്തോ? നല്ല ഭംഗിയുള്ളവനെ സ്നേഹിച്ചോ, അതില്ലാത്തവനെ നീ വെറുത്തോ? ഇതാണ് അള്ളാഹു പറഞ്ഞത് അല്ല. അള്ളാഹു സ്നേഹിക്കുന്നവനെ നീ സ്നേഹിക്കൂ, അള്ളാഹു വെറുക്കുന്നവനെ വെറുക്കൂ. അള്ളാഹുവിന്റെ ദീനിൽ അതിൽ പ്രവേശിച്ചവനെ നീ സ്നേഹിക്കൂ, അത് നിഷേധിച്ചവനെ നീ വെറുക്കൂ. അള്ളാഹു പറഞ്ഞ മാനദണ്ഡം വളരെ വ്യക്തവും ഏറ്റവും നല്ലതുമാണ്. അതിനർത്ഥം അവരോട് ദുൽമ ചെയ്യണം, അതിക്രമം പ്രവർത്തിക്കണം എന്നല്ല. അള്ളാഹു ആരോടും അതിക്രമം കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരോടും നീതി കൽപ്പിച്ചു. അള്ളാഹു പഠിപ്പിച്ച സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും മാനദണ്ഡം അതാണ് ഏറ്റവും ശരി, ഏറ്റവും വിശാലമായത്. അത് കുടുങ്ങിയ മനസ്സല്ല, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നാൽ അവർ നിന്റെ സഹോദരങ്ങളായി. അവൻ ഏത് നിറക്കാരനാകട്ടെ, അവൻ ഏത് കുടുംബക്കാരനാകട്ടെ, എത്ര ഔന്നത്യമില്ലാത്ത തറവാട്ടിലാണ് അവൻ പിറന്നതെങ്കിലും, എത്ര നിറം കുറഞ്ഞവനാണെങ്കിലും, എത്ര ദരിദ്രനാണെങ്കിലും, ഫഇഖ്വാനുക്കും ഫിദ്ദീൻ പിന്നീട് നിങ്ങളുടെ സഹോദരങ്ങളാണ്. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിന്നോട് സലാം പറഞ്ഞ അവൻ കൈകൾ നീട്ടിയാൽ, നീ കൈകൾ കൊടുത്താൽ നിന്റെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന നിന്റെ സഹോദരൻ, നിന്റെ കൂടെ നിന്റെ കാൽപാദത്തോട് കാൽപാദവും നിന്റെ ചുമലോട് ചുമലും ചേർന്ന് നിൽക്കുന്ന നിന്റെ സഹോദരൻ. സുബ്ഹാനല്ലാഹ്. അവന് രോഗം വന്നാൽ നിനക്ക് വേദനിക്കണം ഒരൊറ്റ ശരീരം പോലെ. എന്താണ് മാനദണ്ഡം? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് ഏറ്റവും നല്ല സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും മാനദണ്ഡം. റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങളുടെ ശത്രുക്കളായവർ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ അള്ളാഹു മവദ്ദത്തുണ്ടാക്കിയേക്കാം, അഥവാ അവർ നാളെ മുസ്ലിമീങ്ങളായേക്കാം. വല്ലാഹു ഗഫൂറു റഹീം. അള്ളാഹു ഗഫൂറും റഹീമുമാണ്. നോക്കണം, ഇന്നലെ വരെ മുസ്ലിം ഉമ്മത്തിന് അങ്ങേയറ്റം ദ്രോഹിച്ചവൻ നാളെ അവൻ ഷഹാദത്ത് പറയുന്നു, അവനോട് ദ്രോഹമില്ല, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ഖുല്ലിൽ ലദീന കഫറു ഇയൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. ഖുൽ, പറയു നബിയേ, للذين كفروا كافرുകളോട് അല്ലാഹുൽ പങ്കുചേർത്ത അല്ലാഹുനെ നിഷേധിച്ച ദീനെ നിഷേധിച്ച ഈ അന്തഹു അവർ അത് അവസാനിപ്പിച്ചാൽ അല്ലാഹുന്റെ ദീനിലേക്ക് വന്നാൽ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, അതിനു മുമ്പുള്ളതെല്ലാം അവർക്ക് പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ താങ്കൾ അറിഞ്ഞിട്ടില്ലേ, അന്നൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാം അതിനു മുമ്പുള്ളതിനെല്ലാം തകർത്തു കളയുമെന്ന്, അഥവാ മുമ്പുള്ള പാപങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ വരുന്നതോടെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്ക് നോക്കൂ, അല്ലാഹു ഖദീർ. അതിനിടയിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, അല്ലാഹു ഖദീർ, അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. ഖൽബ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ? ഇന്നലെ അവൻ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നവൻ അതാ ഇന്ന് അവൻ ഏറ്റവും വലുത്. അവന്റെ ജീവനെക്കാളും സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ്. അങ്ങനെ മാറ്റാൻ റബ്ബ് കഴിവുള്ളവനാണ്. അല്ലാഹു ഗഫൂർ റഹീം. അല്ലാഹു ആകട്ടെ അവർക്ക് പുറത്തു കൊടുക്കുന്ന എല്ലാം പുറത്തു കൊടുക്കുന്ന ഗഫൂറും റഹ്മത്ത് ചൊരിയുന്ന റഹീമുമാണ്. നോക്കൂ, ഗഫൂറും റഹീമും ഒരുമിച്ച് വന്നത് കാരണം പാപിയായിരുന്നവൻ അള്ളാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുക മാത്രമല്ല, അവൻ റഹ്മത്ത് ചൊരിയുക കൂടി ചെയ്യുന്നു. ഇന്നലെ വരെ അവൻ പാപിയായിരുന്നല്ലോ എന്ന നിലക്ക് അള്ളാഹുവിന് അവന്റെ റഹ്മത്ത് കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, അവൻ റഹ്മത്ത് ചൊരിയുകയും ചെയ്യുന്നു. തൗബ ചെയ്യാനുള്ള തൗഫീഖ് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ഏതുപോലെ? ഇതുപോലെയാണ് വല്ലാഹു ഖദീർ, അല്ലാഹു ഖദീറാണ്. ഇബ്നു കസീർ പറയുന്നു, നോക്കൂ ഇബ്നു കസീറിന്റെ വാക്കുകൾ, അല്ലാഹു ഖദീറുൻ എന്ന് പറഞ്ഞാൽ ഖദീറുൻ അല കുല്ലി ശൈ, ഖദീർ അയ അല കുല്ലി ശൈ അല മാ യശാഉ മിനൽ ജംഇ ബൈന അൽ അഷ്യാഇൽ മുതനാഫിറ വൽ മുതബായിന വൽ മുഖ്തലിഫ, ഒരിക്കലും യോജിക്കുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന വിഭിന്നമായിരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോടെ വിദ്വേഷത്തോടെ മാറി നിന്നതിനെ അടുപ്പിക്കാൻ കഴിയുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. ഫയുഅല്ലിഫു ബൈന അൽഖുലൂബി ബഅദ അൽഅദാവതി വൽഖസാവ, ശത്രുതക്കും അതുപോലെ കടുത്തുറച്ചു പോയതിനും ശേഷം കൽബുകളെ ഇണക്കുന്നവനാണ് റബ്ബ്. ഫതുസ്ബിഹു മുജ്തമിഅതൻ മുത്തഫിഖതൻ, അങ്ങനെ അത് ആ ഹൃദയങ്ങൾ അത് യോജിച്ചതും പരസ്പരം ഇണങ്ങിയതുമായിത്തീരുന്നു. كما قال تعالى ممتنا على الانصار, അൻസാറുകളായ സഹാബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ. കാരണം മദീനയിലെ ഔസും ഖസ്റജും ഗോത്രങ്ങൾ ഇവര് കടുത്ത ശത്രുക്കളായിരുന്നു. മദീനയിലെ രണ്ട് ഗോത്രങ്ങൾ ഔസും ഖസ്റജും, അറബി രണ്ട് ഗോത്രങ്ങൾ കടുത്ത ശത്രുക്കളായിരുന്നു. യഹൂദ് ഗോത്രങ്ങൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു മദീനയിൽ, ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുഖ. ഈ മൂന്ന് ഗോത്രങ്ങൾ ഇവർ പരസ്പരം ഔസിനെയും ഖസ്റജിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്നു. ഒരു ടീം ഔസിന്റെ കൂടെ, മറ്റൊരു കൂട്ടർ ഖസ്റജിന്റെ കൂടെ. ഇങ്ങനെ യുദ്ധത്തിലും പരസ്പരം ഭിന്നിപ്പിലും ചേരിപ്പോരിലുമായിരുന്നു അവർ. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അദാഅം ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന وكنتم على شفا حفرة من النار فأنقذكم منها. سورة آل عمران الله برنو واذكروا نيغل اوركو نعمة الله عليكم الله نيغل كجيدن النعمة إذ كنتم معداء نيغل شاتركا لايرنو فألف بين قلوبكم أغن الله انت جيدو نيغل هردين على برسرم كوتي مكي فأصبحتم أغن نيغل آي تيرنو بنعمته الله لأنك الهتال إخوانا സഹോദരങ്ങളായി തീർന്നു. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൽ നാർ, നരകക്കുഴിയുടെ വക്കിലായിരുന്നു നിങ്ങൾ. ഫഅൻഖദകും മിൻഹാ, അല്ലാഹു അവിടെ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. നോക്കൂ നോക്കൂ എത്ര തവണ അല്ലാഹു നമ്മെ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. വക്കിലായിരിക്കെ അല്ലാഹു എത്ര കുഴികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെയാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ ما ألفت بين قلوبهم ولكن الله ألف بينهم. ونبيه താങ്കൾ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ولكن الله ألف بينهم, അല്ലാഹു ആണ് അവരുടെ കൽബുകൾ തമ്മിൽ കൂട്ടിയിണക്കിയത്. അപ്പോൾ ഖുലൂബ് പരസ്പരം അടുപ്പിക്കുന്നവൻ ആരാണ്? അല്ലാഹു ആണ്. സുബ്ഹാനഹു വതആല, അല്ലാഹു ആണ് കൽബുകളുടെ റബ്ബ്, അല്ലാഹു ആണ് കൽബുകളുടെ റബ്ബ്. അവനാണ് കുലൂബുകൾ പരസ്പരം ഇണക്കുന്നവൻ, അവനാണ് അർവാഹ് റൂഹുകളെ കൂട്ടിയിണക്കുന്നവൻ. സുബ്ഹാനഹു വതആല മഹബ്ബത്ത് ഇട്ടു തരുന്നവൻ അവനാണ്, അകൽച്ച തോന്നിപ്പിക്കുന്നവൻ അല്ലാഹു ആണ്, ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും ആരാണ്? അല്ലാഹു. വന്നഹു ഹുവ അദ്ഹക വഅബ്കാ, അവനാണ് ചിരിപ്പിക്കുന്നവനും അവനാണ് കരയിക്കുന്നവനും. നസ്അലുല്ലാഹി അൽആഫിയ. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു ഹദീസ്, മുമ്പ് കിതാബു തൗഹീദിന്റെ ദർസിൽ നമ്മൾ അത് പറഞ്ഞിരുന്നു. ഒരു നല്ല ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഹബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീദക യൗമമ്മ വബഗിദ് ബഗീദക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബിബ് ഹബീബക ഹൗനമ്മ, നീ നിന്റെ സ്നേഹിതനെ നിന്റെ ഹബീബിനെ നീ ഒന്ന് മിതമായി സ്നേഹിക്ക്, പരിധിവിടല്ലേ. അസാ അൻ യകൂന ബഗീലക യൗമമ്മ, ഒരു നാളിൽ ചിലപ്പോൾ അവൻ നിന്റെ ബഗീലായേക്കാം, അവൻ നിന്റെ ശത്രുവായേക്കാം. വഅബ്ഗി ബഗീലക ഹൗനമ്മ, നിന്റെ ശത്രുവിനോട് നിനക്ക് വെറുപ്പുള്ളവനോട് നീ മിതമായി ഉറപ്പ് വെക്ക്. അസാ അൻ യകൂന ഹബീബക യൗമമ്മ, ഒരു ദിവസം അവൻ നിന്റെ ഹബീബായി മാറിയേക്കാം. എത്ര നല്ല ആശയമുള്ള ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറിന്റെ ഒരു വാക്ക് ഈ ഹദീസിന്റെ കൂടെ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അദബുൽ മുഫറദ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതും അദബുൽ മുഫറദിലുണ്ട്, ഇമാം തിർമദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമറിന്റെ വാക്ക് ഇമാം അൽ ബുഖാരി അല്ല അദബുൽ മുഫറദി ഉദ്ധരിച്ചു. രണ്ടും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഉമർ എന്താണ് പറഞ്ഞത്? നീ സ്നേഹിച്ചാൽ നിന്റെ സ്നേഹം ഖലഫൻ ആയി പോകൽ. എന്താണ് ഖലഫൻ എന്ന് പറഞ്ഞാൽ? ചെറിയ കുട്ടികളുടെ സ്നേഹം പോലെ. ചെറിയ കുട്ടികളെങ്ങനെയല്ലോ ഉമ്മാന്റെ ഇങ്ങനെ കുപ്പായം പിടിച്ച് ഇങ്ങനെ ചുറ്റി കളിക്കുക എന്നതുപോലത്തെ ഒരു കോലത്തിലായി പോകൽ. മറിച്ച് നിന്റെ സ്നേഹം നല്ല ഇജ്ജത്തുള്ള സ്നേഹമായിരിക്കട്ടെ. നിന്റെ ഹബ്ബ് ഒരിക്കലും അള്ളാഹുവിന്റെ ദീനെതിരായി പോകാതിരിക്കട്ടെ, അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. അള്ളാഹുവിനോടുള്ള ഹബ്ബ് അതാണ് ഏറ്റവും മുകളിൽ വേണ്ടത്. നീ അള്ളാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹിച്ചോ, ഇൻഷാ അള്ളാഹ് നല്ല ആളുകൾക്കൊക്കെ ഇന്നോട് മഹബത്ത് ഉണ്ടാവും, നല്ല ആളുകൾക്കൊക്കെ നിന്നോടൊരു പരിഗണന ഉണ്ടാവും. നീ അള്ളാഹുവിന്റെ ഹുക്കും അവന്റെ കൽപ്പനയും അവന്റെ അമ്റും നഹിയും അതിന് നീ പരിഗണന കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അലാ ഖരീബിൻ അധികം വൈകാതെ ആളുകളൊക്കെ എന്നെ പരിഗണിക്കും. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു നീ വേദാറേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ അമ്റും നഹിയും നീ നന്നായി മൈൻഡ് ചെയ്താൽ മതി. അള്ളാഹുവിന്റെ കൽപ്പനയും അവന്റെ വിരോധനവും നീ നന്നായി പരിഗണിച്ചോ, അവനോടുള്ള ഹുബ്ബ് നിന്റെ കൽബിൽ നിറഞ്ഞോ, ജനങ്ങളുടെ കാര്യം റബ്ബ് ഏറ്റെടുക്കും. സലഫുകൾ നമ്മുടെ മുൻഗാമികൾ പരസ്പരം കണ്ടാൽ ഉപദേശിക്കുകയും കാണാതിരുന്നാൽ പരസ്പരം എഴുതുകയും ചെയ്യാറുണ്ടായിരുന്ന വസിയത്തുകൾ പെട്ടതാണ്. അള്ളാഹു നീ തമ്മിലുള്ള ബന്ധം നീ നന്നാക്കിക്കോ, ജനങ്ങളുമായുള്ള നിന്റെ ബന്ധം അള്ളാഹു നോക്കിക്കോളും. ഇത് സലഫുകൾ പരസ്പരം കണ്ടാൽ ഉപദേശിക്കുകയും അവരിൽ ചിലർ പരസ്പരം കാണാതിരുന്നാൽ എഴുതുകയും ചെയ്യുമായിരുന്ന വസിയത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അക്ബർ. നമുക്ക് എത്ര എത്ര പ്രയാസങ്ങളിൽ നിന്ന് റാഹത്ത് തരുന്ന ഒരു വിഷയമാണിത്. എത്ര എത്ര ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണിത്. അള്ളാഹുവിനെ നോക്കിക്കോളൂ, റബ്ബിനെ പരിഗണിച്ചോളൂ, അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ ശരിയാക്കി തരും. ജനങ്ങളെ പരിഗണിക്കാൻ കൽപ്പിക്കപ്പെട്ട ദീനാണിത്. ഇതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾക്ക് ആകെ കുർബത്ത് വന്നെന്ന ഒരു കോലത്തിൽ നീ നടന്നോന്നല്ല, മറിച്ച് ജനങ്ങളെ അവരെ ദീനിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഉള്ള കാര്യങ്ങളും അള്ളാഹുവിന്റെ ദീനിൽ തന്നെ ഉള്ളതാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ദീനിലുള്ളതാണ് ആളുകളെ, നല്ല ആളുകളെ അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ. അത് നീ ചെയ്യുക, അത് നീ ചെയ്യുക. ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ തന്നെ ഉള്ളതാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നിന്റെ കൽബ് അവരെ കുറിച്ച് ആലോചിച്ച് ബേജാറാണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക് നോക്ക്, അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നിന്റെ ഹബീബിനെ നീ മിതമായി സ്നേഹിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രമാണ് അവന് വേണ്ടി, അവന് അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല റബ്ബിനോടുള്ള സ്നേഹം. എന്നാൽ ബാക്കിയുള്ളവരോടുള്ള സ്നേഹമെല്ലാം ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അവന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പോലും അള്ളാഹുവിനോടുള്ള സ്നേഹമോ ഒരാൾക്കും വേണ്ടിയല്ല, ലിദാതിഹി, ലിദാതിഹി അത് അവന് വേണ്ടി മാത്രമാണ്, ഒരാൾക്കും വേണ്ടിയല്ല. എന്നാൽ ബാക്കി എല്ലാവരുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയല്ല, അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ആ നിലക്കായാൽ നിന്റെ സ്നേഹം മിതമാകും, നിന്റെ സ്നേഹം മിതമായി തീരും. അത് റബ്ബിന്റെ കൽപ്പനകൾ അതിനപ്പുറത്തേക്ക് പോകുന്ന രൂപത്തിലായിരിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചത് ഈ വിഷയത്തിനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. എന്നാൽ അള്ളാഹുവിന്റെ വഹിയാകുന്ന ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കിയതുപോലെ എന്നെയും ഖലീലാക്കിയിരിക്കുന്നു, അവന്റെ ഖലീലാക്കിയിരിക്കുന്നു. ഖലീൽ എന്താണ്? ഖലീൽ എന്നാൽ അതിനേക്കാൾ അപ്പുറത്തൊരു ഹുബ്ബ് വേറെയില്ല. ഗായത്തുൽ മഹബ്ബ, മഹബ്ബത്തിന്റെ അങ്ങേ അറ്റമാണത്. ഹുബ്ബ് തഖല്ലല ഫിൽ ഖൽബ്, കൽബിൽ അരിച്ചിറങ്ങിയിട്ടുണ്ട് ഹുബ്ബ്, തഹല്ലൽ. അങ്ങനത്തെ ഹുബ്ബാണ് എന്ത്? ഖുല്ല. അങ്ങനെയുള്ള അള്ളാന്റെ ഖലീലാണ് ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിനെ ഇതുപോലെ സ്നേഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും നബിമാരിൽ ഫദലുള്ളത് ഇബ്രാഹിം നബിക്കാണ് അലൈഹി സ്വലാത്തു വസ്സലാം. എത്രയാണ് അള്ളാഹുവിനെ ഇബ്രാഹിം നബി സ്നേഹിച്ചത്, എത്രയാണ് ഇബ്രാഹിം നബി അള്ളാഹുവിൽ തവക്കുലാക്കിയത്. ആരെങ്കിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനേക്കാൾ സ്ഥാനം നൽകിയോ? ആരെങ്കിലും അള്ളാഹുവിനേക്കാൾ സ്നേഹിച്ചോ? ഇല്ല. അങ്ങനെയാണ് ഒരുപാട് കാലം ദുആ ചെയ്ത് ഒരു വലദിന സന്താനത്തെ കിട്ടിയത്. ആരെ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇത്ര സ്നേഹം ഉണ്ടാകും ആ മോനോട്, ഇത്ര ഹബീബായിരിക്കും ആ മകൻ. അങ്ങനെയല്ല, ഹബീബായ മകൻ ഫലമ്മ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, കൂടെ എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കാൻ പ്രായമായപ്പോൾ, പണ്ഡിതന്മാര് പറയുന്നത് ഒരു ഉപ്പാക്ക് മകനോട് ഏറ്റവും സ്നേഹം തോന്നുന്ന പ്രായം അതാണത്ര, ഏറ്റവും സ്നേഹം തോന്നുന്ന സമയം അതാണത്ര. വളരെ വലുതുമല്ല, നന്നേ ചെറുതുമല്ല, അതിന്റെ ഇടയിലുള്ള ഒരു പ്രായം. അള്ളാഹു സുബ്ഹാനഹു തആല ഹുബ്ബ് കൊണ്ട് പരീക്ഷിക്കുകയാണ് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന് ഗൈറത്തുണ്ട്, അവന് ഗൈറത്തുണ്ട്, അഥവാ അവന് രോഷമുണ്ട്. അവന്റെ ഖലീൽ അവനെ പോലെ ഒരാളെയും സ്നേഹിക്കുന്നത് ആരിഷ്ടപ്പെടുകയില്ല, അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു പരീക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അർക്കാൻ മകൻ അർക്കാൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അവിടുന്ന് ഒരിക്കലും അള്ളാഹുവിനെ പോലെ ആരെ സ്നേഹിച്ചിട്ടില്ല, മകനെ സ്നേഹിച്ചിട്ടില്ല. അള്ളാഹുവാണ് അവിടുത്തെ ഖലീൽ, അള്ളാഹുവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖലീൽ. അള്ളാഹു പരീക്ഷിച്ചത് ഇതാണ്, അള്ളാഹു പരീക്ഷിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് അർക്കുമെന്നായപ്പോൾ എന്ത് പറഞ്ഞത്? വനാദീനഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ. അർക്കല്ലല്ല അവിടെ വിഷയം, ഇബ്രാഹിം ഇബ്നു ഖയ്യിം പറഞ്ഞ അവിടെ ഹുബ്ബാണ് വിഷയം, അവിടെ ഹുബ്ബാണ്. അത് ഇബ്രാഹിം നബി തെളിയിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ആരോടുമില്ല. ഹബിബ് ഹബീബക ഹൗനമ്മ ആശാ അൻ യകൂന ബഗീലക യൗമമ്മ. നീ നിന്റെ ഹബീബിനെ മിതമായി സ്നേഹിക്കുക, കുറച്ച് അതിനാ ചെലപ്പിന്റെ ബഗീലായി പോയേക്കാം. പണ്ഡിതന്മാര് പറഞ്ഞു, അപ്പൊ ഖേദം തോന്നിയേക്കാം, കുറച്ച് അധികമായി പോയി. വാബകൾ ബഗീലക ഹൗനമ്മ, നിന്റെ ശത്രുവിനെ നീ ഒരു മിതമായ രൂപത്തിൽ ശത്രു നോക്കുക. അശാ യക്കൂന ഹബീബക യൗമമ്മ, നിന്റെ ഹബീബായി തീർന്നേക്കാം ഒരു ദിവസം. പണ്ഡിതന്മാര് പറഞ്ഞു, അന്ന് എനിക്ക് ഹയാവ് തോന്നും, ലജ്ജ തോന്നും, ഇയാളോടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. തോന്നിയതാണെങ്കിൽ നാം അതിന് തീവ്രത കുറവാണ്. പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് ചിലപ്പോൾ തിരുത്താൻ വളരെ പ്രയാസമായിരിക്കും. തോന്നലുകളാണെങ്കിൽ അതിന് കടുപ്പം കുറവാണ്. കടുപ്പം തീരില്ല എന്നല്ലോ, കടുപ്പുണ്ട്, കടുപ്പമുണ്ട്, പക്ഷേ അതിന് തീവ്രത കുറവാണ്. എന്നാൽ അത് നാവിലേക്ക് എത്തുകയോ പ്രവൃത്തിയിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നസ്അലുല്ലാഹ അലാഫിയ. ഇതാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കും ഇടയിൽ മബദ്ധത്ത് ഉണ്ടാക്കാൻ അവൻ ഉണ്ടാക്കിയേക്കാം. അവർ മുഅ്മിനുകളായാൽ അതുണ്ടായി. അള്ളാഹു ഖദീർ, അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂർ റഹീമാണ്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم ان تبروهم وتقسطوا اليهم ان الله يحب المقسطين انما ينهاكم الله عن الذين قاتلوكم في الدين واخرجوكم من دياركم وظاهروا على اخراجكم ان تولوهم ومن يتولهم فاولئك هم الظالمون. لا ينهاكم الله, അല്ലാഹു നിങ്ങളോട് വിലക്കുന്നില്ല. അനിൽ ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, അഥവാ മുശ്രിക്കുകളായ കുഫാറുകളായ ഒരു കൂട്ടരെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് വിലക്കുന്നില്ല, തടയുന്നില്ല. എങ്ങനെയുള്ളവരാണ്? അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്ത കാഫിറുകളോട് അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. എന്തു വിലക്കുന്നില്ല? അൻ തബറൂഹും അവർക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു വിലക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം അവരോട് നീതി പാലിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല. മാത്രമല്ല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ അള്ളാഹു യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു മുഖ്സിത്തീൻ നീതി പാലിക്കുന്നവർ. ഇന്നമായ നഹക്കും അള്ളാഹു നിങ്ങളെ വിലക്കുന്നത് അനില്ലദീന ഒരു കൂട്ടരോട് മാത്രമാണ്. അനില്ലദീന ഖാതലൂകും ബിദ്ദീൻ നിങ്ങളോട് ദീനിന്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യുകയും വഖറജൂകും മിൻ ദിയാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ഫദാഹറു അലാ ഇഖ്റാജിക്കും നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിക്കുകയും അവർ പരസ്പരം സഹായിച്ചു നിങ്ങളെ പുറത്താക്കുന്ന കാര്യത്തിൽ അവരോട് അൻതവല്ലൗഹും അവരോട് നിങ്ങൾ ബന്ധം ചേർക്കുന്നതാണ് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നത്. അങ്ങനെ ഹർബിയായ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കുഫാറുകളോട് നിങ്ങളെ പുറത്താക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പാടില്ല, അത് നിങ്ങൾക്ക് പാടില്ല. ഹർബിയായ കാഫിർ അഥവാ മുസ്ലിമീങ്ങളെ ദീനിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യുകയും അവരെ പുറത്താക്കുന്നൊക്കെ പുറത്താക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്ത കാഫിറാണ് ഹർബിയായ കാഫിർ എന്ന് പറയുക. അവന് മറ്റുള്ള കാഫിറുകളെ പോലെയല്ല, അവൻ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അനുവദനീയമാണ്, നല്ലതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പാടില്ലാത്തതാണ്. വമയ്യ തവല്ലഹും അവരോട് ആരാണോ ബന്ധം ചേർത്തത് ഫൗലായിക ഹുമുൽ ലാലിമൂൻ അവരാണ് അക്രമികൾ, അവർ തന്നെയാണ് ലാലിമുകൾ. ഈ ആയത്ത് മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരോടും ഒരു നിലക്കും ഒരു സഹകരണത്തിനും പാടില്ല എന്ന് പറയുന്നവർക്കും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും ഒക്കെ എതിരായുള്ള വ്യക്തമായ തെളിവാണ്. ഇസ്ലാം എന്നാൽ കുഫാറുകളെ ഒരു മുസ്ലിമീങ്ങളല്ലാത്തവരെ അവർക്കൊരു നീതിയും ചെയ്തു കൊടുക്കാനോ ഒരു നന്മയും ചെയ്തു കൊടുക്കാനോ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ ദീനിലുള്ളത് ഇസ്ലാമിലുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെതിരുള്ള വ്യക്തമായ അള്ളാഹുവിന്റെ ഖുർആനിലെ തെളിവാണ് ഈ ആയത്ത്. ഹസ്ന ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു ഖദിമത് ഉമ്മി വഹിയ മുശ്രിക എന്റെ ഉമ്മ മുശ്രിക്കത്തായിരിക്കെ എന്റെ ഉമ്മ അസ്മ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ അസ്മ ബിൻത് അബി ബക്കർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ആയിഷ റളിയല്ലാഹുവിന്റെ ഉമ്മ ഉമ്മു റുമാൻ അവർ മുസ്ലിമത്തായിരുന്നു. ആയിഷയുടെ ഉമ്മ ഉമ്മു റുമാൻ അവർ മുസ്ലിമത്തായിരുന്നു. അസ്മാന്റെ ഉമ്മ വേറെയാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ വേറെ ഭാര്യയാണ്. അവർ വന്നു മുശ്രിക്കത്തായിരുന്നു, മദീനയിലേക്ക് വന്നു. ഫി അഹദി ഖുറൈശിന ഇദാഹദു ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് അസ്മാന്റെ അടുത്തേക്ക് വന്നു. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു അവർ പല സമ്മാനങ്ങളൊക്കെ കൊണ്ടായിരുന്നു വന്നത്. അപ്പൊ അസ്മ റളിയല്ലാഹു അൻഹ നോക്കണം, സ്വന്തം ഉമ്മയായിട്ടും നബിയോട് വന്ന് ചോദിക്കുകയാണ്, നബിയെ യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഖദിമത് വഹിയ റാഗിബതുൻ അഫഅസിലുഹാ എന്റെ ഉമ്മ എന്നോട് ബന്ധം ചേർക്കാൻ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കട്ടെ. നോക്കൂ നോക്ക് സ്വന്തം ഉമ്മയാണ്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് അവർ. ഖാല നഅം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം അതെ സലി ഉമ്മക് നിന്റെ ഉമ്മയോട് നീ ബന്ധം ചേർത്തോളുക. ഇത് മുസ്ലിമീങ്ങളോട് ഇങ്ങനെ ഹർബിന് നിൽക്കാത്ത യുദ്ധത്തിനോ അതുപോലെ അവരെ പുറത്താക്കാനോ നിൽക്കാത്ത കാഫറുകൾ മുസ്ലിമീങ്ങളല്ലാത്തവർ അവർക്ക് നന്മ ചെയ്യൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. നീതി എല്ലാവരോടും പാലിക്കൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. അവർക്ക് നന്മ ചെയ്യൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്, ഖൈറായ കാര്യമാണ്, അതിന് പുണ്യമുണ്ട് മുസ്ലിമിന്. അതുപോലെ ഇസ്ലാമിലേക്ക് അവരുടെ കൽബ് ഇണക്കുക എന്ന കാര്യം കൂടി അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നീതി പാലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, അള്ളാഹു മുഖസിത്തുകളെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. അൽ മുഖസിതൂന അലാ മനാബിർ മിൻ നൂരിൻ അൻ യമീനിൽ അർശ് അൽ മുഖസിതൂന അലാ മനാബിർ മിൻ നൂരിൻ അൻ യമീനിൽ അർശ് അല്ലദീന യഅദിറൂന ഫി ഹുക്മിഹിം വഅഹാലിഹിം വമാ വലൂ. നോക്കണം, അൽ മുഖസിതൂൻ അള്ളാഹു മുഖസ്സിത്തുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ, നീതി പാലിക്കുന്നവർ. അവർ പരലോകത്ത് അലാമനാബിറമിന്നൂരിൻ, പ്രകാശത്തിന്റെ വലിയ മിമ്പറുകളിൽ മേലായിരിക്കും. അൻ യമീനിൽ അർശ്, അള്ളാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്ത്. അവരാരാണ്? അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിൻ, അവരുടെ തീർപ്പ് കൽപ്പിക്കലുകളിൽ അവർ വിധി പറയുന്നുണ്ടെങ്കിൽ അവരത് നീതി പാലിക്കും. വഹാലിഹിം, അവരുടെ കുടുംബത്തിൽ അവർ നീതി പാലിക്കും. ഒമാ വലു, അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഏതുണ്ടോ അതിലെല്ലാം നീതി പാലിക്കുന്നവർ. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? പരലോകത്ത് വലിയ സ്ഥാനത്ത്, അള്ളാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്ത്, പ്രകാശത്തിന്റെ വലിയ മിമ്പറുകളിൽ, വലിയ ഇരിപ്പിടങ്ങളിലായിരിക്കും അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാരക അല അബ്ദിഹി വറസൂലഹ് നബിയന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.